பாடிடுமே. ஹல்லேலூயா 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 ദൈവം ഒരാളോ വിശ്വാസം തരുന്നു, പിന്നെ മാതാപിതാക്കൾ വിശ്വാസം തരുന്നു. നമുക്കറിയാം സണ്ഡേ സ്കൂളിൽ പോകാറുണ്ട്, നമ്മള് കുട്ടികൾ സണ്ഡേ സ്കൂളിൽ പോകാറുണ്ട്. സണ്ഡേ സ്കൂൾ അധ്യാപകൻ എന്ത് തരും? വിശ്വാസം. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ നടത്തിയ വിധങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സണ്ഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എന്തോ കിട്ടും? പ്രത്യേക അളവ് വിശ്വാസം കിട്ടും.
അനുഭവങ്ങൾക്ക് വിശ്വാസം നൽകുവാൻ കഴിയും.
എന്നാൽ സംഭവിക്കുന്ന ഒരു പരാജയം കിട്ടുന്ന വിശ്വാസങ്ങൾ, ഹല്ലേലൂയ, കിട്ടുന്ന സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു പോകുകയാണ്. വിശ്വാസം കൂട്ടിക്കൂട്ടി വെക്കുന്നില്ല, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവ വിശ്വാസം തള്ളിക്കളഞ്ഞു. സണ്ഡേ സ്കൂളിൽ കിട്ടിയ വിശ്വാസം അവിടെ കളഞ്ഞു. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടിയ വിശ്വാസം അവിടെ കളഞ്ഞു. ഇപ്പോൾ എന്തുണ്ട്? ഒരു വിശ്വാസവുമില്ല. ഹല്ലേലൂയ. നിരാശ മാത്രം, അവിശ്വാസം മാത്രം, സംശയം മാത്രം. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം, കിട്ടിയ വിശ്വാസങ്ങളെല്ലാം കൂട്ടി 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 വെച്ചിരുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമയായി മാറുവാൻ കഴിയുമായിരുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകാതെ കിട്ടിയ സന്ദർഭങ്ങളിൽ ഓരോ കിട്ടിയ വിശ്വാസങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് കാത്തു കാത്ത് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമയായി തീരുവാൻ ആയിരുന്നു. ഹല്ലേലൂയ. ലോകത്ത് വിശ്വാസമുള്ളവർ വളരെ ചുരുക്കമാണ്, എന്നാൽ അവരൊക്കെ മാനിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആരെ വിശ്വാസം പ്രസംഗിച്ചിട്ടുണ്ടോ, വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ, അവരെയൊക്കെ എന്നെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ വേദപുസ്തകം വായിച്ചപ്പോഴേ ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ട് വരുവാനിടയായി. ഹല്ലേലൂയ. രണ്ടു പേരോടാണ് ദൈവം പറഞ്ഞത് നിന്റെ പേര് വലുതാക്കും. ആരോടൊക്കെന്നറിയാമോ? ഒന്ന് അബ്രഹാമിനോട്, മറ്റൊന്ന് ദാവീദിനോട്. ഒന്ന് വായിച്ചാട്ടെ വേദഭാഗം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന് 1-ാം വാക്യം ഒന്ന് വായിച്ചാ.
ഹോ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും.
ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയോടും ദൈവം പറഞ്ഞു, ദാവീദിനോട്. വായിച്ചാട്ടെ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം.
നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും.
ഹല്ലേലൂയ. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. ആരോടൊക്കെ പറഞ്ഞു? അബ്രഹാമിനോടും ദാവീദിനോടും. അബ്രഹാം ആരാ? വിശ്വാസികളുടെ പിതാവ്. ദാവീദ് ആരാ? ആരാധിക്കുന്നവരുടെ പിതാവ്. ഹല്ലേലൂയ. ആരാധനയെ കുറിച്ച്, ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ആദ്യം പറഞ്ഞു മനസ്സിലാക്കിയ വ്യക്തി ആരാ? ദാവീദ്. ഹല്ലേലൂയ. രണ്ടുപേരുടെയും പേര് ആര് വലുതാക്കുമെന്ന് പറഞ്ഞു? ദൈവം വലുതാക്കും. കാഴ്ചപ്പാടേറ്റെടുത്താട്ടെ, വിശ്വാസമുള്ളവന്റെ പേര് ദൈവം വലുതാക്കും, ആരാധിക്കുന്നവന്റെ പേര് ദൈവം വലുതാക്കും, സ്തുതിക്കുന്നവന്റെ പേര് ദൈവം വലുതാക്കും, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവന്റെ പേര് ദൈവം വലുതാക്കും. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത് ദൈവത്തെ ആരാധിച്ച് പേര് വലുതായി മാറട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചത്. വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഹല്ലേലൂയ. വിശ്വാസം കാത്ത് സൂക്ഷിച്ചാൽ വിശ്വാസം വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. ലോകത്ത് ആരൊക്കെ വിശ്വാസം പ്രസംഗിച്ചിട്ടുണ്ടോ, ആരൊക്കെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, അവരെയൊക്കെ എന്റെ യേശു മാനിച്ച് അമർത്തി കുലുക്കി കവിയുമ്പോഴളവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഒരു വിശ്വാസിയായി നിന്നിട്ട് കാര്യമില്ല കേട്ടോ. വെറുതെ പ്രാർത്ഥിക്കുന്നിട്ട് കാര്യമില്ല. അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളെ കുറിച്ച് പഠിക്കണം. ഇവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു, ഇവൻ എങ്ങനെ പുറത്തു വന്നു, ഇവൻ എങ്ങനെ മാനിക്കപ്പെട്ടു, ഇവന്റെ പേരെങ്ങനെ വലുതായി എന്ന് ചിന്തിക്കുവാൻ പഠിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവൻ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തത് കൊണ്ട്, ഇവൻ വിശ്വസിക്കാൻ തയ്യാറായത് കൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ, തടസ്സങ്ങളുടെ നടുവിൽ വിശ്വാസം വർദ്ധിച്ചവനായിട്ട്, വിശ്വാസ അളവ് വർദ്ധിച്ചവനായിട്ട്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ധൈര്യത്തോടെ ചെയ്യുവാൻ തയ്യാറായത് കൊണ്ട് ദൈവമോനെ മാനിച്ചു. വിശ്വാസം കാത്ത് സൂക്ഷിക്കുമ്പോഴാണ് ഹല്ലേലൂയ വിശ്വാസം വർദ്ധിക്കും. അടുത്തതും വളരെ വിലപ്പെട്ട അനുഭവമില്ല. ഹല്ലേലൂയ. മറ്റൊരുവനിൽ നടന്ന ദൈവപ്രവൃത്തി കണ്ട് വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ.
ഒരു ദിവസം ഒരു ദൂതൻ മറിയയുടെ അടുക്കൽ വന്നു. മറിയ ഒരു വിശ്വാസമുള്ള സ്ത്രീ ആയിരുന്നില്ല, പക്ഷേ പ്രാർത്ഥനയിൽ കൃപ ഏറ്റെടുത്തവളായിരുന്നു. ദൂതൻ വന്ന് പറഞ്ഞു, ഒരു സന്തതി നിന്ന് പുറപ്പെട്ടു വരും. ഹല്ലേലൂയ, അവൻ വലിയവനാകും, അവൻ അത്യുന്നതിന്റെ പുത്രനാകും. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇതൊക്കെ കേട്ടിട്ട് വളരെ ശാന്തമായ സ്വരത്തിൽ മറിയ ഒരു ചോദ്യം ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ, ദൂതൻ വലിയ കാര്യത്തോടെ വചനം പറഞ്ഞത്, അത് കണ്ടിട്ട് പറ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ഹല്ലേലൂയ, ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. അപ്പോൾ ഈ അസാധാരണ കാര്യം സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നീയും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ്? അവിടെ അനുഗ്രഹമെന്ന്, ഓ സന്തതിയെ ലഭിക്കുമെന്ന്, തടഭാരം മാറുമെന്ന് നിങ്ങൾ പറയുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഹൃദ്യമായി ദൂതറിയിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നീ തയ്യാറായാൽ, അത്യുന്നതന്റെ ശക്തി ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അത് ആരാധനയിലായാലും പ്രാർത്ഥനയിലായാലും കാത്തിരിപ്പിലായാലും ഉപവാസത്തിലായാലും ദൈവശക്തി ഏറ്റെടുക്കാൻ നീ തയ്യാറായാൽ ചില അസാധാരണ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചേർന്ന കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് എന്നിട്ടും വിശ്വാസം വന്നില്ല. ഹല്ലേലൂയ, ദൂതന് അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യമെന്താ? ഹല്ലേലൂയ, ഇവൾ ഉപയോഗിക്കപ്പെടേണ്ട ഒരു പാത്രമാണ്. അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ട, അനേകർക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആര്? മറിയ. അതുകൊണ്ട് ദൂതൻ മടങ്ങിപ്പോയില്ല. ദൂതൻ പറഞ്ഞു, നിനക്കറിയാമോ എന്റെ ചാർച്ചക്കാരിയെ കുറിച്ച്? എലിസബത്ത് എന്ന പേരുള്ള ചാർച്ചക്കാരി മലനാട്ടിൽ നിനക്കുണ്ട്, അറിയാമോ? ആ, ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ ബൈബിൾ എന്ന് പറഞ്ഞാല് നടന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം, എന്താ രത്ന ചുരുക്കം. ഹല്ലേലൂയ, എല്ലാ സന്ദർഭങ്ങളും എല്ലാ വാചകങ്ങളും അതിൻ്റെതായ അളവിലും നിലയിലും ഒന്നും അല്ല എഴുതിയേക്കുന്നത്, ചുരുക്കി എഴുതിയേക്കുക. ചുരുക്കാതിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് നിൽക്കാൻ ഒക്കത്തില്ല. ആ പുസ്തകം ഇരിക്കുന്നതാണ് ഇവിടെ അങ്ങ് നിൽക്കാൻ, എന്നെ ആരും കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ, ഇത്രയായതുകൊണ്ട് എന്നെ കാണുന്നു. ഹല്ലേലൂയ, കാരണം എന്നെയും കാണണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, നീ പുറത്തു വരണമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, അവൾ പറഞ്ഞു, കാണും. ആ, എനിക്കറിയാം, പല നാട്ടിൽ എടുത്തിട്ടുണ്ട്. മച്ചിയായ, അതെ, മച്ചിയായവൾ സന്തതിയില്ലാതെ ചവിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയെ പറ്റി നിനക്കറിയാമോ? അവൾക്കിത് ആറാം മാസം. വാസ്തവത്തില് അത് പറഞ്ഞിട്ട് മറിയയ്ക്ക് വിശ്വാസം വന്നില്ല. കാരണം ആ ഭാഗം വ്യക്തമായിട്ട് വായിച്ചാൽ മനസ്സിലാകും. അതുവരെ അങ്ങോട്ട് പോകാത്ത കക്ഷി ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? സാരിയൊക്കെ എടുത്തു ചുറ്റി, ഒരൊറ്റ ഓട്ടം എങ്ങോട്ടാ? മലനാട്ടിലേക്ക്. ഒന്ന് അറിയണം, സംഭവം ശരിയാണോന്ന് അറിയണം. ചെന്നപ്പോഴേ എലിസബത്ത് അവിടെ ഉണ്ട്. ഹല്ലേലൂയ, ചെന്നപ്പോ തന്നെ ഒരു വന്ദനം അങ്ങോട്ട് കൊടുത്തു. ഹല്ലേലൂയ, എലിസബത്ത് പറയാ, കഴിഞ്ഞ ആഴ്ച ഒരു കാറ് വാങ്ങിയായിരുന്നു, ആ പിന്നെ ഞങ്ങൾ ആ സ്ഥലം വിറ്റു കേട്ടോ, പുതിയ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു, പിന്നെ അച്ഛായന് ജോലി വേറെ മാറി കിട്ടി കേട്ടോ, പിന്നെ പണം ഇപ്പം കൂടി വന്ന്, ഇപ്പൊ എന്ത് ചെയ്യണം എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, അത് വാങ്ങി ഇത് വാങ്ങി, ഇതൊന്നുമല്ല അവള് പറഞ്ഞത്. അവള് പറഞ്ഞു, ഹല്ലേലൂയ, വർഷങ്ങളായി ഇല്ലാതിരുന്ന ഒരു കാര്യം എന്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് മൊബൈൽ ഫോണുള്ള കാലമായിരുന്നുവെങ്കിൽ വിളിക്കുമായിരുന്നു, ഹലോ എലിസബത്ത് ആന്റി, വിശേഷം വല്ല ഉണ്ടോ? ഹല്ലേലൂയ, അങ്ങനെ വിശേഷം ഉണ്ടോ എന്ന് അറിയാമായിരുന്നു. എന്നാൽ
അങ്ങനെയുള്ള സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നില്ല. ടെലഗ്രാം ഉണ്ടായിരുന്നില്ല, ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ബന്ധപ്പെട്ട് അവൾ അവിടെയൊക്കെ ഓടുവാൻ തയ്യാറായി. ഹല്ലേലൂയ. അവൾ ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ദൂതൻ കളവ് പറഞ്ഞതല്ല, കളവ് പറഞ്ഞതല്ല. ആറു മാസമായിട്ട് ഗർഭവതിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ എലിസബത്ത് എന്ന്. ദൈവത്തിന്റെ കരം അവളെ അകത്തു ചലിച്ചുവെങ്കിൽ എന്റെ ജീവിതത്തിലും അതേ കരം ചലിക്കുമെന്നുള്ള വിശ്വാസം അവനകത്തേക്ക് കയറി. അതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു വാക്യം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 1:43 വാക്യം ഒന്ന് വായിച്ചാൽ.
എന്റെ കർത്താവിന്റെ മാതാവ്,
എന്റെ കർത്താവിന്റെ മാതാവ്
എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി?
ഉണ്ടായി.
നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ,
വീണപ്പോൾ
പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി
തുള്ളി. വായിച്ചോ.
കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
ഹല്ലേലൂയ. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ ആ സംഭാഷണം 4-5 വാക്യങ്ങളിൽ ഒതുങ്ങുന്ന സംഭാഷണമല്ലായിരുന്നു കേട്ടോ. ചില മണിക്കൂറുകൾ അവർ തമ്മിൽ സംസാരിച്ചു. ഹല്ലേലൂയ. അവർ പറഞ്ഞു കാണും, വൈദ്യന്മാർ പറഞ്ഞു അസാധ്യമെന്ന്, ചാർച്ചക്കാർ പറഞ്ഞു അസാധ്യമെന്ന്. എല്ലാ വാതിലും പടഞ്ഞപ്പോൾ സ്വർഗം ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ മറിയയുടെ അകത്തേക്ക് വിശ്വാസം നിറഞ്ഞു. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി അയാൾ വിശ്വാസം ഏറ്റെടുത്താണ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവത്തിന് നിനക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുവാൻ കഴിയും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹീനപാത്രമായതിനെ മാനപാത്രമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ നേടിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നാമവിശേഷമായതിനെ പ്രശംസാവിഷയമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷത്തിന്റെ ഏറ്റവും ചെറിയ സമയമുണ്ട്, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസത്തോടെ തുതിച്ചത് മറ്റുള്ളവരിൽ നടന്ന ദൈവപ്രവൃത്തി കണ്ട് വിശ്വസിക്കാൻ. ഉദാഹരണമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ദിവസം അതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം ഒരു സ്ത്രീ ചെയ്തു. 12 രോഗിയായ ഒരു സ്ത്രീ എന്ത് ചെയ്തു? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ കല്യാണ വീട്ടിലും ബന്ധുവീട്ടിലൊക്കെ വന്നപ്പോഴേ ആൾക്കാർ വേണ്ടി, രോഗം മാറിയോ? നീ അശുദ്ധയായിരുന്നല്ലോ, രോഗം എല്ലാം മാറിയോ? എന്റെ രോഗം യേശു മാറ്റി. എങ്ങനെയാടി, എങ്ങനെ മാറിയേ? നിന്റെ തല കഴിച്ച് പ്രാർത്ഥിച്ചോ? അത്തത്തിന് ഉടുപ്പെടുത്ത് നിന്റെ മേളിട്ടോ? എങ്ങനാ, എങ്ങനാ പുതപ്പെടുത്തിട്ടോ? എങ്ങനാ സൗഖ്യം കിട്ടിയേ? അങ്ങനൊന്നുമല്ല, ഞാൻ വിശ്വാസത്തോടുകൂടെ പുരുഷാരത്തെ പിന്നിലാക്കി, സമൂഹത്തെ പിന്നിലാക്കി, ശിഷ്യന്മാരെ പിന്നിലാക്കി, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അപ്പോൾ തന്നെ വിടുതൽ വ്യാപരിച്ചു. പിന്നീട് പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പലരും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വെളിയിൽ നടന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി കണ്ട് ചിലർ വിശ്വസിച്ച് അതേ പ്രവൃത്തി അനുകരിക്കാൻ തയ്യാറായപ്പോൾ, അതേ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറായപ്പോൾ അവർക്കും സൗഖ്യം ലഭിക്കുവാനിടയായി. വിശ്വാസം കണ്ടാട്ടെ, ദൈവപ്രവൃത്തി കണ്ടാട്ടെ, അത്ഭുതങ്ങളെ കണ്ടാട്ടെ. അതേ അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ആഴമായി വിശ്വസിച്ചാട്ട്, വിശ്വസിച്ചാട്ട്. വിശ്വാസം കൂടാതെ അനുഗ്രഹമില്ല, വിശ്വാസം കൂടാതെ നന്മയില്ല, വിശ്വാസം കൂടാതെ കൊയ്ത്തില്ല, വിശ്വാസം കൂടാതെ പുറപ്പാടില്ല, വിശ്വാസം കൂടാതെ രോഗ സൗഖ്യമില്ല, വിശ്വാസം കൂടാതെ ഉയർപ്പില്ല. കരങ്ങളെ ചേർത്തടിച്ച് സ്തുതിച്ചത് മറ്റുള്ളവരിൽ നടക്കുന്ന ദൈവപ്രവൃത്തി കണ്ടാൽ എന്റെ വിശ്വാസം വർദ്ധിക്കും.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേട്ടപ്പോൾ, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് സന്തോഷമുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വചനത്തിന് മാത്രമേ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിയൂ. മനുഷ്യൻ ചിരിക്കാറുണ്ട്, എന്നാൽ അകത്തെ മനുഷ്യൻ ചിരിക്കാറില്ല. ടെലിവിഷൻ പ്രോഗ്രാമുകൾക്ക്, മിമിക്രിക്ക് മനുഷ്യന്റെ പുറത്തെ മനുഷ്യനെ ചിരിപ്പിക്കാൻ കഴിയും, എന്നാൽ അകത്തെ മനുഷ്യന് സന്തോഷം നൽകുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയൂ.
യേശുവിന്റെ വചനം നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കണ്ണുകളെ തുറന്നിരിക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കുന്നു, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ബലമേറ്റെടുപ്പാട്ട് അനുഗ്രഹമായി മാറിയാട്ട്. ആരെങ്കിലും കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, യേശുവേ അങ്ങേ ഞാൻ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയപൂർവം സ്വീകരിക്കുന്നു. ഇന്ന് എനിക്ക് പ്രത്യേക നിയോഗമുള്ളത് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു തലമുറയെ ലഭിക്കാതെ ഭാരപ്പെടുന്ന ചിലർ വളരെ ദുഃഖത്തോടുകൂടെ എന്നെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിയോഗം. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ യുഗങ്ങൾക്ക് മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. ഞാൻ ആത്മാവ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കരം നീട്ടിയാട്ടോ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. സ്വർഗീയ പിതാവേ, വളരെ പ്രാർത്ഥനത്തോടെ കരം നീട്ടിയിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാവി സൃഷ്ടിപ്പുകൾക്ക് അധികാരമുള്ള ദൈവമാണ്. ഓമ്നിഫിക് ഗോഡ് ഹാവിംഗ് അൺലിമിറ്റഡ് പവേഴ്സ് ഓഫ് ക്രിയേഷൻ. അതിന്റെ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി കർത്താവേ ഇപ്പോൾ ഇവരിൽ വെളിപ്പെട്ടു വരട്ടെ. അപ്പോ അടഞ്ഞ കുടലുകൾ തുറന്നു വരട്ടെ. യഥാഥ എന്ന വചനം കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഇവരുടെ ശരീരത്തിലേക്ക് ഞാൻ അപ്പോ കൽപ്പിച്ചയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അയക്കുന്നു. ആ യഥാഥ തുറന്നു വരിക എന്ന വചനം, അതിന്റെ ക്രിയ വൻക്രിയ അവിടെ ചെയ്യട്ടെ. തൊടുന്നതിനായി സ്തോത്രം, വചനം ക്രിയ ചെയ്തതിനായി സ്തോത്രം. അകത്തുമെല്ലാം തന്നെ കരിക്കട്ടെ. അപ്പൊ അതുപോലെ തന്നെ കർത്താവ് വിവിധ വിഷയമായിട്ട് അപ്പൊ കരം വീട്ടിയിരിക്കുന്നവർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയമായാലും നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല. ഇപ്പോഴും അത്ഭുതകരം ചലിക്കട്ടെ. കിണറുകൾ പൊങ്ങി വരട്ടെ, ഉറവകൾ തുറന്നു വരട്ടെ, ആദരവ് തുറന്നു വരട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്, പ്രോസ്പെരിറ്റി ഈസ് യുവേഴ്സ്, ഹെൽത്ത് ഈസ് യുവേഴ്സ്, അനോയിന്റിംഗ് ഈസ് യുവേഴ്സ്, പ്രമോഷൻ ഈസ് യുവേഴ്സ്, ഇൻക്രീസ് ഈസ് യുവേഴ്സ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരം നാമത്തിൽ തൊട്ടതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം, കെട്ടഴിച്ചതിനായി സ്തോത്രം. സകലമഹത്വം നിനക്ക് ഇരിക്കട്ടെ യേശുവിന്റെ നാമത്തിനെ വിശ്വസിച്ചാട്ട്. സൗഖ്യം ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാട്ട്, അപ്പോഴാണ് സൗഖ്യം വെളിപ്പെടുന്നത്. സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിനെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം, തലമുറത്തുന്നതിനായി സ്തോത്രമെന്ന് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. നിങ്ങളുടെ പൊതു കോൺഫറൻസ് മറക്കരുത്. എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് കൊല്ലം പട്ടണത്തിൽ വരിക. വന്ന് വിശ്വാസം വലിച്ചു കുടിച്ച് വിശ്വാസത്തിൽ ആരോഗ്യവാന്മാരായി തീർന്നിട്ട് മലകളെ നീക്കി, നമ്മുടെ പ്രയാസമാകുന്ന മലകളെ, രോഗമാകുന്ന മലകളെ നീക്കി അനുഗ്രഹം പ്രാപിച്ചെടുക്കുക. ദൈവം നിങ്ങളെ ഐശ്വര്യമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.